ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
വേണ്ട ബ്രോ, ഞാൻ മാത്രമല്ല സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർ ഇത് തന്നെ പറയുന്നു. വേണ്ട ബ്രോ,
വേണ്ട ബ്രോ, മനസ്സിലായില്ലല്ലേ? തൃശൂർ നഗരത്തിൽ ഒരു പുതിയ മാറ്റത്തിന് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. വേണ്ട ബ്രോ,
വേണ്ട ബ്രോ,
വേണ്ട ബ്രോ,
വേണ്ട ബ്രോ,
വേണ്ട ബ്രോ, വേണ്ട,
വേണ്ട ബ്രോ.
സാംസ്കാരിക തലസ്ഥാനമായ തൃശൂരിന്റെ ഈ തനതായ നൂതന പരിപാടിയിൽ ഞാനും നിങ്ങളോടൊപ്പമുണ്ട്. വേണ്ട ബ്രോ,
പുതിയ കാലത്തെ സംബന്ധിക്കുന്ന അതീവ പ്രാധാന്യമുള്ള വിഷയം പറയാൻ പുതിയ കാലത്തെ അഭിസംബോധന രീതി തന്നെ വേണം. അതുകൊണ്ട് വേണ്ട ബ്രോ, തൃശൂർ ജില്ലയെ ലഹരിമുക്തമാക്കാൻ ഉദ്ദേശിച്ച് തുടങ്ങിയ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് ഈ വേണ്ട ബ്രോ പ്രചരണം ആരംഭിച്ചത്. രാഷ്ട്രീയ നേതാക്കളും പോലീസ് ഓഫീസർമാരും കുടുംബശ്രീ പ്രവർത്തകരും സിനിമാ താരങ്ങളും എന്നുവേണ്ട സമൂഹത്തിലെ നാനാമേഖലയിലുള്ളവർ ഈ പ്രചാരണ പരിപാടികളിൽ പങ്കാളികളായി. തൃശൂർ ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെ ഓരോ മുക്കിലും മൂലയിലും ഉള്ളവരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇതേ വാചകമാണ്, വേണ്ട ബ്രോ എന്ന്. കാരണം നമ്മുടെ നാട്ടിലിപ്പോൾ മുമ്പില്ലാത്ത വിധം ലഹരി സംഘങ്ങൾ സജീവമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പോലീസ് നടത്തിയ ഓപ്പറേഷൻ ബോൾട്ടിൽ ആദ്യ ദിവസം തന്നെ അറസ്റ്റിലായത് 422 പേരാണ്. 2015 സംസ്ഥാന പോലീസിന്റെ നാർക്കോട്ടിക് സെൽ മുഖേന രജിസ്റ്റർ ചെയ്ത മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം 4105. ഓരോ വർഷവും എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു.
മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കുന്നതിന് പല നടപടികളും നമ്മൾ സ്വീകരിച്ചു. അതിന്റെ ഫലമായിട്ടാണോ ഈ ലഹരി ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ കൂടി നമുക്കുള്ള കണക്കുകൾ ഒന്നും ഉദ്ധരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അത്തരത്തിലുള്ള പഠനങ്ങളൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. എങ്കിൽ പോലും ഇപ്പോൾ കാണിക്കുന്നൊരു സൂചന ഈ ലഹരി മരുന്നുകളുടെ വ്യാപനം യുവാക്കളിൽ അമിതമായി വർദ്ധിക്കുന്നു എന്നുള്ളത്. 1 kg താഴെയുള്ള കഞ്ചാവ് കൈവശം വെച്ചാൽ നമ്മൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയാൽ ഉടൻ തന്നെ അവർക്ക് ജാമ്യം കിട്ടുന്ന വ്യവസ്ഥയുണ്ടായതിനാൽ വീണ്ടും ഈ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. ഇവർ തന്നെ വീണ്ടും ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ കഴിയും.
കോഴിക്കോട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ സയൻസ് ആൻഡ് ന്യൂറോ സയൻസ് അഥവാ ഇൻഹാൻസ് സംസ്ഥാനത്തെ 2000 കുട്ടികളെ വെച്ച് നടത്തിയ സർവേയിൽ കണ്ടെത്തിയത് തെറ്റായ കൂട്ടുകെട്ടുകളാണ് ഭൂരിപക്ഷം പേരെയും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും നയിക്കുന്നത് എന്നാണ്. 5% പേർ പിതാവടക്കമുള്ള അടുത്ത ബന്ധുക്കൾ കാരണം ലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ വേറൊരു വിഭാഗം സിനിമയും ടിവിയും കാരണമാണ് ലഹരി ഉപഭോഗത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്. കേരളം ആകെ മാറിപ്പോയി എന്ന് പരാതി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതലാണ് ഇന്ന് സ്വർണ്ണ കള്ളക്കടത്ത്. ഇതോടൊപ്പം അല്ലെങ്കിൽ ഇതുപോലെ എളുപ്പം പണമുണ്ടാക്കാൻ കഴിയുന്ന മാർഗങ്ങളിലൊന്നാണ് ലഹരി മരുന്നുകളുടെ വിൽപ്പനയും. കോടികൾ വിലമതിക്കുന്ന ഈ ചരക്കുകൾ കച്ചവടം നടത്തുന്നവർ അവരുടെ വിപണി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയേയുള്ളൂ. അതിന് സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെ പുതുതലമുറ കേന്ദ്രീകരിക്കുന്ന ഇടങ്ങൾ തേടും.
അമൃത്സർ കഴിഞ്ഞിട്ട് 2 സ്ഥാനത്തിൽ ഇപ്പോൾ കൊച്ചിയാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ മുഴുവൻ ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. ഈ വർഷത്തിൽ 100 crore സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഈ എറണാകുളത്തിൽ 30 crore പാലക്കാടിൽ, ബാക്കി നമ്മുടെ 30 crore സാധനം തിരുവനന്തപുരത്തും, ഇത് ബാക്കി എല്ലാ ജില്ലകളിലുമൊക്കെ 304 crore ലഹരി വസ്തുക്കളാണ് 2017 ഞങ്ങൾ പിടിച്ചത്.
ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാക്കേണ്ടത് സ്കൂളുകളിൽ നിന്ന് തന്നെയാണ്. കൌൺസിലർമാരുള്ള സ്കൂളുകൾ, ജാഗ്രതാ സമിതികൾ, ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ എന്നിവർ ഈ കാര്യത്തിൽ കൂടുതൽ ഫലപ്രദമായി ഇടപെടണം. പലപ്പോഴും സ്കൂളുകളിൽ ഇത്തരം സംഭവങ്ങൾ പിടിക്കപ്പെട്ടാലും അത് മൂടി വയ്ക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കാറുള്ളത്. സ്കൂളിന്റെ പേരിനെ ബാധിക്കും എന്നതിനാൽ. എന്നാൽ ലഹരിയുടെ വേരുകൾ പൂർണ്ണമായും പറിച്ചെടുത്തില്ലെങ്കിൽ കൂടുതൽ കുട്ടികൾ ലഹരിക്ക് അടിമയാകാൻ അത് വഴിവെക്കും. കുട്ടികളെ ലഹരി ഉപഭോഗത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് പോലെ തന്നെ പ്രധാനമാണ് ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിക്കുന്നതും. കുട്ടികൾ മദ്യപിക്കുകയോ മയക്കുമരുന്ന് ഉപയോഗിക്കുകയോ ചെയ്തത് കണ്ടില്ല എന്ന് നടിക്കരുത്. അവരോട് കൂടുതൽ അടുപ്പത്തോടെ പെരുമാറുക, കൂടുതൽ സമയം അവർക്കൊപ്പം ചെലവാക്കുക. ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ മക്കളെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടോ ശിക്ഷിച്ചതുകൊണ്ടോ കാര്യമില്ല. ലഹരിക്ക് അടിമയായവരുടെ അവസ്ഥ ഡി അഡിക്ഷനിൽ കൊണ്ടുപോയി കാണിക്കാനോ അവിടെയുള്ളവരുമായി സംസാരിക്കാനോ മക്കൾക്ക് അവസരമൊരുക്കണം. പറഞ്ഞവസാനിപ്പിക്കുമ്പോൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു മകൻ അമ്മയ്ക്ക് എഴുതിയ കത്തിലെ വരികൾ വായിക്കാം. ഇന്ന് ഞാൻ ആ പാർട്ടിക്ക് ചെന്നപ്പോൾ അമ്മ പറഞ്ഞതോർത്തു, ലഹരി ഉപയോഗം ഒരു ഗുണവും തരില്ലെന്ന നേർപാഠം. ലഹരി ഉപയോഗങ്ങളിലൂടെ നശിച്ച വ്യക്തികളെ, അവരുടെ കുടുംബങ്ങളെക്കുറിച്ച് അമ്മ പറഞ്ഞതോർത്തു. നമ്മുടെ വ്യക്തിത്വമാണ് നമ്മളെ വേറിട്ടതാക്കുന്നത് എന്ന് അമ്മ പറഞ്ഞു തന്നതോർത്തു. മറ്റുള്ളവരെ അനുകരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ വ്യക്തിത്വം വികസിക്കുന്നില്ല എന്ന പാഠം ഓർമ്മ വന്നു. സിനിമയിലോ ടിവിയിലോ കണ്ട ശീലങ്ങൾ അനുകരിച്ചു എന്നതുകൊണ്ട് ഞാൻ അവരാകില്ലല്ലോ, എനിക്ക് ഞാനാകാനല്ലേ കഴിയൂ എന്നോർത്തു. കൂട്ടുകാർ നിർബന്ധിക്കുമ്പോൾ അവരോടൊപ്പം ലഹരി ഉപയോഗത്തിന് കൂടാതിരുന്നതുകൊണ്ട് ഞാൻ ചെറുതായി പോകുന്നുവെന്ന് ആദ്യമൊക്കെ തോന്നിയെങ്കിലും പിന്നീട് അവരുടെ ചെയ്തികൾ കണ്ടപ്പോൾ എന്റെ തീരുമാനം ശരിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ലഹരിക്ക് കീഴടങ്ങി അവരല്ലാതാകുന്നത് പേടിപ്പെടുത്തുന്നു. അമ്മയ്ക്കറിയോ, പാർട്ടി കഴിഞ്ഞ് ആത്മവിശ്വാസത്തോടെ ഞാൻ കാറിൽ കയറി. പക്ഷേ വണ്ടിയെടുത്ത് ഞാൻ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ പെട്ടെന്നാണ് വശത്തെ റോഡിൽ നിന്ന് ഒരു വാഹനം കുതിച്ചെത്തിയത്. ആ വാഹനം എതിർവശത്തുള്ള കാറിൽ ഇടിച്ചു തെറിപ്പിച്ചു. എന്റെ വാഹനത്തിലും തട്ടിയെങ്കിലും തലനാരിഴയ്ക്ക് ഞാൻ രക്ഷപ്പെട്ടു. പോലീസെത്തി അപകടമുണ്ടാക്കിയ വാഹനത്തിലെ ഡ്രൈവറെ പരിശോധിച്ചപ്പോൾ നല്ലപോലെ ലഹരി ഉപയോഗിച്ച ആളാണെന്ന് വ്യക്തമായി. അമ്മേ, ഒന്ന് ആലോചിച്ചു നോക്കൂ, അയാൾ ലഹരി ഉപയോഗിച്ചതിന്റെ പിഴ ഞാൻ അനുഭവിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് സുഖം കണ്ടെത്തുന്നവർ മറ്റുള്ളവർക്ക് എന്തിനാണ് ദുഃഖം നൽകുന്നത്? സ്വയം നശിക്കുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്?
ഡ്രഗ്സ് അത് വേണ്ട ബ്രോ.